ബോസ്നിയൻ സ്ത്രീ പറഞ്ഞത്. പദർഷീൻ പാലക്കുഴി എഴുതുന്ന ലേഖനം. ബോസ്നിയയിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗൊരയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് സിറോക്കി എന്ന ഗ്രാമം. അവിടെ ഫ്രാൻസിസ്കൻ സന്യാസിമാർ സ്ഥാപിച്ച ഒരു പള്ളിയും രക്തസാക്ഷികളായ 30 സന്യാസിമാരെ അടക്കം ചെയ്ത ഒരു കല്ലറയുമുണ്ട്. സുഹൃത്തായ വൈദികൻ ആ സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. അവിടെ ചെന്നാൽ എപ്പോഴും പ്രാർത്ഥന നിരതരായിരിക്കുന്ന കുറെ മനുഷ്യരെ കാണും. വന്നിരിക്കുന്നത് വൈദികരാണെന്നറിയുമ്പോൾ അവരിൽ ചിലർ പ്രാർത്ഥിക്കാൻ അടുത്തു വരും. പിന്നെ ആ സ്ഥലത്തെക്കുറിച്ച് ഇടറിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ പറയും. ബോസ്നിയയിലുണ്ടായ 100 നീണ്ട ടർക്കിഷ് അധിനിവേശത്തിൻ്റെ കഥ, കമ്മ്യൂണിസ്റ്റ് കിരാതവാഴ്ചയുടെയും കൂട്ടക്കുരുതുകളുടെയും കഥ. അത് പറയുമ്പോൾ അവർ വികാരഭരിതരാകും. ഒരിക്കലെങ്കിലും കണ്ണീരണിയാതെ അവർക്കത് പൂർത്തിയാക്കാനാവില്ല. 15 ആരംഭിച്ച ടർക്കിഷ് അധിനിവേശത്തിൻ്റെ കെടുതികൾ തെല്ലടങ്ങിയപ്പോൾ 1846 ഫ്രാൻസിസ്കൻ സന്യാസിമാർ സിറോക്കിയിൽ ഒരു മൊണാസ്റ്ററിയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു പള്ളിയും സ്ഥാപിച്ചു. തികച്ചും പിന്നാക്കം നിന്ന ആ ഗ്രാമത്തിൽ അവർ റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. ദേശത്തിൻ്റെ സർവ പുരോഗതിക്കും നിദാനമായ ഒരു സ്കൂളും ആരംഭിച്ചു. വർഷങ്ങൾ കഴിയവേ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞ ബോസ്നിയ വീണ്ടും അശാന്തമായി. സ്വാർത്ഥ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കത്തോലിക്ക സഭ ഒരു വിഘാതമാണെന്ന് ഭരണകൂടത്തിന് മനസ്സിലായി. 1945 February 7 സിറോക്കിയിലെ ജനതയ്ക്ക് ഈ ദിവസം നടുക്കുന്ന ഒരു ഓർമ്മയാണ്. സിറോക്കിയിലെ ഫ്രാൻസിസ്കൻ മൊണാസ്റ്ററിയിലേക്ക് അന്ന് പ്രഭാതത്തിൽ സായുധരായ ഒരു സംഘം കമ്മ്യൂണിസ്റ്റ് പട്ടാളക്കാർ ഇരച്ചു കയറി വന്നു. അവിടെയുണ്ടായിരുന്ന 30 തൂക്കിൻമുനയിൽ നിരത്തി നിർത്തി. കോപം കൊണ്ട് ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ പട്ടാളക്കാരിലൊരാൾ അലറി വിളിച്ചു, "ദൈവമെന്നൊരാളില്ല. ദൈവം മരിച്ചു. മാർപ്പാപ്പയില്ല. സഭയുമില്ല. ഇനി ഇവിടെ നിങ്ങളുടെ ആവശ്യവുമില്ല. ഇവിടം വിട്ട് പുറത്തുപോയി ജീവിക്കാൻ നോക്ക്." സന്യാസിമാരോട് അവരുടെ സഭാവസ്ത്രം ഊരിമാറ്റാൻ പട്ടാളക്കാർ ആവശ്യപ്പെട്ടു. അവർ അതിന് വഴങ്ങിയില്ല. കലിപൂണ്ട പട്ടാളക്കാരിലൊരാൾ ഭിത്തിയിൽ സ്ഥാപിച്ചിരുന്ന ക്രൂശിത രൂപം വലിച്ച് താഴെയിട്ടു. ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ചവിട്ടി വിശ്വാസം ത്യജിക്കാൻ അവർ ആവശ്യപ്പെട്ടു. ചങ്കുപൊടിയുന്ന വേദനയോടെ സന്യാസിമാർ ഓരോരുത്തരായി വന്ന് ക്രൂശിത രൂപത്തെ വാരിയെടുത്ത് മാറോടണച്ച് ചുംബിച്ചു. പിന്നെ ഇങ്ങനെ മന്ത്രിച്ചു, "ഈശോയെ, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം, എൻ്റെ എല്ലാമെല്ലാം." പറഞ്ഞു തീരും മുൻപ് അവരുടെ തലച്ചോറിലേക്ക് ബുള്ളറ്റുകൾ പാഞ്ഞുകയറി. ഒന്നിനു പുറകെ ഒന്നായി 30 ചുടുരക്തത്തിൽ ആ മണ്ണ് ചുവന്നു. ചെഞ്ചോരക്കളമായ സിറോക്കിയുടെ മണ്ണിൽ ചവിട്ടിനിന്ന് പട്ടാളക്കാർ ആർത്തട്ടഹസിച്ചു. എന്നിട്ടും കലിയടങ്ങാതെ മൃതശരീരങ്ങൾ കൂട്ടിയിട്ട് എണ്ണയൊഴിച്ച് കത്തിച്ചു. ആശ്രമവും പള്ളിയുമെല്ലാം അഗ്നിക്കിരയാക്കി. ക്രിസ്തുവിനെ അവർക്ക് അത്രമേൽ ഭയമായിരുന്നു എന്ന് വേണം കരുതാൻ. വർഷങ്ങൾക്ക് ശേഷം ആ ഭയാനക ദിവസത്തെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ ഏറ്റുപറഞ്ഞു, "ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ദൈവത്തെക്കുറിച്ച് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. ദൈവമുണ്ടെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ലെനിനും സ്റ്റാലിനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ദൈവമില്ലെന്നാണ്. എന്നാൽ ഈ സന്യാസിമാർ തങ്ങളെ കൊല്ലാനെത്തിയവരെ അനുഗ്രഹിച്ചുകൊണ്ടും അവരോട് ക്ഷമിച്ചുകൊണ്ടും ധീരമായി ജീവൻ അർപ്പിക്കുന്നത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞത് ഞാൻ ഓർത്തു. അത് ശരിയായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. ദൈവമുണ്ട്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്." അയാൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചു. കത്തോലിക്ക സഭാംഗമായി. മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തി. ആ മക്കളിൽ ഒരാൾ വൈദികനും മറ്റൊരാൾ പിന്നീട് സന്യാസിയുമായി. ദേവാലയത്തിലെ കല്ലറയ്ക്കു മുന്നിൽ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ അപ്പോഴും കരയുകയായിരുന്നു അത്രേ. ഓർമ്മകൾ പെരുമഴ പോലെ പെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ യാത്ര പറയാനും നേരത്ത് കരങ്ങൾ കൂപ്പിക്കൊണ്ട് അവസാനമായി അവർ ആ വൈദികനോട് ഇങ്ങനെ പറഞ്ഞു, "ഞങ്ങൾക്കു വേണ്ടി പുരോഹിതരായതിന് നന്ദി. ഒരുപാട് നന്ദി. ഹൃദയത്തെ വല്ലാതെ മതിച്ചത് ഈ അവസാനത്തെ വാചകമാണ്." പൗരോഹിത്യത്തെ വിലമതിക്കാൻ ഒരു കാരണമെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഇപ്പോഴുമുണ്ടെന്നുള്ളത് ശിഷ്ടായുസിനെ കുറേക്കൂടി പ്രകാശിതവും ഉത്തരവാദിത്വപൂർണവുമാക്കുന്നു.